ശരീരത്തിലുണ്ടായിരുന്നതായ വേദന എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അനേക നാൾ കൊണ്ടു നടക്കുകയും എന്നാൽ അത് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒട്ടും തളർന്നു പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് അതിജീവിക്കുവാനുള്ളതായ ധൈര്യമുണ്ടായ ഒരു അധ്യാപകൻ്റെ കഥയാണ് വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കേൾക്കുക, കാണുക, ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. തൃശൂർ സ്വദേശിയായ കെ ഐ ജോസഫ് എന്ന സ്കൂൾ അധ്യാപകൻ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയതായ ഒരു വലിയ സംഭവം തൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ളതായ ദൈവത്തിൻ്റെ കൃപ അദ്ദേഹം മനസ്സിലാക്കുകയും ആ വലിയ പ്രയാസത്തിൽ നിന്ന് കരകയറുകയും ചെയ്തു.
എൻ്റെ മാതാപിതാക്കൾക്ക് 7 മക്കളാണ്. അതിൽ 6 ആണുങ്ങളും ഒരു പെണ്ണുമാണ്. ഞാൻ ആണുങ്ങളിൽ 4-ാമത്തതാണ്. ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സെവൻത്തിൻ്റെ അഡ്വൻറ്റ് സഭയോട് സ്നാനപ്പെട്ട് ചേർന്നു. 10-ാം ക്ലാസ് പഠിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ലൗറി കോളേജിൽ, ബാംഗ്ലൂരുള്ള ലൗറി കോളേജിൽ പോയി പഠിക്കുകയും അവിടുന്ന് അധ്യാപകനായി ഇരിട്ടി സ്കൂളിൽ ഏകദേശം 2.5 വർഷം ജോലി ചെയ്തു. വിവാഹം കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരിലേക്ക് ഞാൻ ട്രാൻസ്ഫറായിട്ട് തൃശ്ശൂർ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായിട്ട് വന്നു. ഇപ്പോഴും തൃശ്ശൂർ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. 2013 എനിക്ക് മോഷൻ പോയപ്പോഴത്തേന് ആ മോഷൻ ചെക്ക് ചെയ്തപ്പോഴത്തേന് മോഷനിൽ ബ്ലഡ് കണ്ടു. ആ സമയത്ത് ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞപ്പോൾ 1 മാസത്തേന് മരുന്ന് കുറിച്ച് തന്നു. ഇത് പൈൽസാണ്. 1 മാസത്തേന് മരുന്ന് കുറിച്ച് തന്നു. മരുന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഈ വിവരം എൻ്റെ ബ്രദറിനോട് പറഞ്ഞു. ബ്രദർ എന്നോട് മറുപടി പറഞ്ഞത്, എനിക്ക് സെയിം അസുഖമാണ്, അപ്പോൾ നീ ആ മരുന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട, ഞാൻ പറഞ്ഞ മരുന്ന് കഴിച്ചാൽ മതി, എനിക്ക് വളരെ ഭേദം. അതുകൊണ്ട് ഞാൻ ആയുർവേദ ചികിത്സയിലേക്ക് പോയി. റൂർക്കയിൽ പോകാൻ അവസരം ലഭിച്ചു. മാസ്റ്റർ കേഡെന്ന പ്രോഗ്രാമിലാണ് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ആ സമയത്തും മോശം പോകുന്ന സമയത്ത് വളരെയധികം വേദന അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. എങ്കിലും അത് ഞാൻ സഹിച്ച് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വീണ്ടും തിരിച്ച് ഭവനത്തിലെത്തി. ഭവനത്തിലെത്തിയതിന് ശേഷവും എനിക്ക് ഈ മരുന്ന് തുടർന്ന് കഴിച്ചുകൊണ്ടിരുന്നു. എങ്കിൽ എനിക്ക് യാതൊരു കുറവുമില്ല. അപ്പോൾ ഞാൻ വീണ്ടും വൈദ്യനോട് ചോദിച്ചപ്പോൾ വൈദ്യൻ പറഞ്ഞത് വേഗം പോയി ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കാണാനാണ് പറഞ്ഞത്. വീണ്ടും ഡോക്ടറെ കണ്ട് അപ്പോഴാണ് ഡോക്ടർ ബയോപ്സിക്ക് എഴുതിയത്. ബയോപ്സി ചെയ്തതിന് ശേഷം ഈ ക്യാൻസറാണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു.
രോഗം വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ഏത് രോഗമാണ് എന്നെ പിടിച്ചിരിക്കുന്നത് എന്ന് അറിയുന്ന ഇടത്താണ് നമ്മുടെ പ്രതികരണ ശേഷിയും നമ്മുടെ ജീവിതത്തിലെ ധൈര്യവും തിരിച്ചറിയുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവത്തോടുകൂടെ ഇതാ ഈ അധ്യാപകൻ ജീവിതത്തെ നേരിടുകയാണ്. തൻ്റെ രോഗം എന്താണ് എന്ന് അറിഞ്ഞിട്ടും തളരാതെ നിലകൊള്ളുവാൻ അദ്ദേഹത്തിന് സാധിച്ചു.
എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ടോയ്ലറ്റിൽ പോകുമ്പോഴൊക്കെയും വളരെയധികം വേദന പറയാറുണ്ട്. എങ്കിലും ഞങ്ങൾ വിചാരിച്ചത് അത് ഫൈൽസിൻ്റെ ആയിരിക്കും. അങ്ങനെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ സർജനെ പോയി കണ്ടു. സർജൻ മരുന്ന് കൊടുത്തു. ആഫ്റ്റർ 1 മന്ത് നിങ്ങൾ വന്ന് സർജറി നടത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് അത് ശ്രദ്ധിച്ചില്ല. ഒരിക്കൽ യൂണിയൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി കഴിഞ്ഞു വന്ന അന്ന് വീട്ടിൽ ഹസ്ബൻഡ് ടോയ്ലറ്റിൽ പോയപ്പോൾ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവേ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ആ വിളി എൻ്റെ നെയ്ബർ കേട്ടു. നെയ്ബർ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, സൂസി, വൈ ഹീ ഷൗട്ടിങ് സോ മച്ച്, ടേക്ക് ഹിം ടു ഹോസ്പിറ്റൽ.
എന്ത് തന്നെ പ്രയാസങ്ങൾ നേരിട്ടാലും ദൈവത്തിൽ ആശ്രയിക്കുന്നതായ മക്കൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. കാരണം ദൈവമാണ് എന്നെ നടത്തുന്നത് എന്നുള്ളതായ ചിന്ത, ആ വിശ്വാസം, ദൈവത്തിലുള്ളതായ ആശ്രയം തീർച്ചയായും മറ്റേത് ഔഷധത്തെക്കാളും ഫലം ചെയ്യുന്നതായ ഒന്നാണ്. ഈ കുടുംബത്തിനും പ്രത്യേകിച്ച് ഈ അധ്യാപകന് അത് ഏറെ അനുഭവമുണ്ട്. അത് നമ്മോട് പങ്കുവയ്ക്കുകയാണ്.
അപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ടുമാറോ വി ആർ പ്ലാനിങ് ടു ഗോ ടു കോവ മെഡിക്കൽസ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആ ടേക്കൺ ഹിം അവിടെ ചെന്ന് ഒരു ഫിസിഷ്യനെയാണ് കാണുന്നത്, ഡോക്ടർ തോമസ് എബ്രഹാം. അദ്ദേഹം പറഞ്ഞു ശരി, സോണോഗ്രാഫിയൊക്കെ എടുത്തു, പറഞ്ഞു ആഫ്റ്റർ വൺ വീക്ക് യു കം. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം വന്നു, ചെന്നു. ഒരാഴ്ച ആയില്ല, ഒരു മൺഡേ ചെന്ന് കണ്ടു. ആ തേഴ്സ്ഡേയിലാണ് ശരിക്കും ഡോക്ടറെ കാണേണ്ടത്. അന്ന് തിരികെ ഞങ്ങൾ വീട്ടിൽ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ വന്ന് ഒരു ദിവസം കഴിഞ്ഞു, ബുധനാഴ്ചയായപ്പോൾ, എൻ്റെ സിസ്റ്റർ ഇൻ ലോ മലമ്പുഴയിലാണ് താമസിക്കുന്നത്. സിസ്റ്റർ ഇൻ ലോയുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ഈ ഫിസിഷ്യൻ. ആ ഫിസിഷ്യൻ ഫോൺ ചെയ്ത് സിസ്റ്റർ ഇൻ ലോയ്ക്ക് പറഞ്ഞു, അവരുടെ അടുത്ത് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയൂ, ഒട്ടും താമസിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം തന്നെ എൻ്റെ മാനസികാവസ്ഥ വളരെയധികം വളരെ പ്രയാസപ്പെട്ടു. ഞാൻ ആ സമയത്ത് ഞാൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ എൻ്റെ ഹസ്ബൻഡ് സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ചേച്ചി വിളിച്ചു പറഞ്ഞു, ഫോൺ ചെയ്ത് പറഞ്ഞു നാളെ തന്നെ നമുക്ക് പോകണം. അത് ഞാൻ മിസ്സസ് സെൽവമണിയുടെ അടുത്തും മിസ്സസ് ജോസഫ് ജോണിൻ്റെ അടുത്തും പറഞ്ഞു. അവർ എനിക്ക് അന്നേരം എനിക്ക് എന്തോ മനസ്സിൽ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. ഞാനങ്ങ് ആക്ച്വലി ഞാനങ്ങ് കരഞ്ഞു പോയി. അങ്ങനെ അവർ എന്നെ റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഒരു പായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് അവർ രണ്ടുപേരും എന്നെ ഓഫീസിൽ നിന്ന് യാത്ര അയച്ചു. കയ്യിലധികം പൈസ ഇല്ലായിരുന്നു, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒട്ടും ഇല്ലയെന്നില്ല, കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ആ പൈസയായിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കോവ മെഡിക്കൽസിൽ പോവുകയാണ്. അവിടെ ചെന്ന് ആ ഫിസിഷ്യനെ കണ്ടു. ഫിസിഷ്യൻ പറഞ്ഞു, നിങ്ങൾ പ്രയാസപ്പെടരുത്, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഓർത്ത് എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രയാസപ്പെടരുത്, എല്ലാവരും ഇരിക്കുന്നു, ഞങ്ങൾക്ക് സീറ്റൊക്കെ തന്നു. ഞങ്ങൾ അങ്ങ് ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞ് ഡോക്ടറുടെ ഒരു പേപ്പറും പേനയും എടുത്ത് അത് ഡയഗ്രാം ചെയ്ത് തന്നു, എവിടെയാണ് ഈ അസുഖം എന്നുള്ളത്. ശരിക്കും റെക്ടം ആയിരുന്നു. അവിടെ ഡ്രോ ചെയ്ത് പടം വരച്ച് തന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും.
ശരീരഭാഗം കീറി മുറിക്കുക, അത് വെട്ടിക്കളയുക, ഇല്ലാതെയാക്കുക, ഇതൊക്കെ എളുപ്പമുള്ളതായ കാര്യമല്ല. എന്നാൽ ചില രോഗങ്ങൾ വന്നുപെട്ടാൽ അത് ചെയ്യാതെ നിവർത്തിയുമില്ല. ഇതാ ഈ ഒരു കുടുംബം അത്തരത്തിലുള്ളതായ ഒരു നിവർത്തികേടിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ദൈവം അവരെ കൈപിടിച്ച് നടത്തി, ദൈവം അവരുടെ ചികിത്സയെ ഫലവത്താക്കി തീർത്തു. രോഗിയായി ആശുപത്രി വാസം ചെയ്യുക, അത് നല്ല കാര്യമല്ല. എന്നാൽ രോഗം വന്നാൽ വേറെ മാർഗമില്ലല്ലോ. ഈ കുടുംബവും അത്തരത്തിൽ ആഴ്ചകളോളം ആശുപത്രി വാസം സ്വീകരിക്കേണ്ടി വന്നു. എന്നാൽ ദൈവമക്കൾ ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുകയും ഡോക്ടർമാർ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരുന്നു. സർവശക്തനായ ദൈവം പ്രാർത്ഥന കേൾക്കുകയും അവരുടെ രോഗത്തിന് ശമനം നൽകിക്കൊണ്ടേയിരുന്നു. ഡോക്ടർമാർ കഴിയുകയില്ല എന്ന് പറഞ്ഞതായ സ്ഥാനത്ത് നിന്ന് അത്ഭുതകരമായി വിടുവിച്ച് കൊണ്ടുവരുന്നതായ ജീവനത്തിൻ്റെ കഥയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു പക്ഷേ നമുക്ക് നോർമലായിട്ട് തന്നെ നമുക്ക് വീണ്ടും തുടരാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ബാഗ് വയ്ക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നേരം വെളിയിൽ വന്നു. പക്ഷേ ഞാൻ വെളിയിൽ വന്നിട്ട് ഞാനൊരു ചോദ്യം ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്തുകൊണ്ട്, ദൈവം എന്തുകൊണ്ട് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചെങ്കിലും ഉടനെ ഞാനത് തിരുത്തി. ദൈവത്തോട് ഞാനത് ചോദിക്കാൻ പാടില്ല, ദൈവമേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. അപ്പോഴേക്കും എൻ്റെ ബ്രദറിനോ ഒക്കെ ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നീ വിഷമിക്കണ്ട. എന്നാലും ഞാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, ശരി നിങ്ങൾ MRI എടുക്ക്. പകരം MRI എടുക്കുന്ന ആൾ മുന്നേ ഞങ്ങളെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു. അവിടെ ഒരു മലയാളി ഡോക്ടറായിരുന്നു. ആ ഡോക്ടറായിട്ട് സംസാരിച്ചു. ഡോക്ടറും ഇത് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് എത്രയും പെട്ടെന്ന് സർജറി നടത്തണം, അതിന് MRI എടുക്കണം. അങ്ങനെ MRI എടുത്തു, റിസൾട്ട് വന്നു, അസുഖം CA തന്നെ എന്ന് പറഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ തന്നെ റേഡിയേഷൻ തുടങ്ങുകയാണ്. നമ്മൾ 28 റേഡിയേഷനാണ്. ഡെയിലി ഞങ്ങൾ പാലക്കാട് നിന്ന് വന്നും പോയിരുന്നു കോയമ്പത്തൂര്. അപ്പോൾ റേഡിയേഷൻ്റെ ഇടയ്ക്ക് കീമോ ടാബ്ലറ്റും കൂടെ തരുമായിരുന്നു. ഓരോ ദിവസം ഒരു ടാബ്ലറ്റ് വെച്ച് കഴിക്കണം, അതും കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 28 days കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഒരു മാസം റെസ്റ്റ് പറഞ്ഞു. നവംബർ മുഴുവനും റെസ്റ്റ്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ശരി നിങ്ങൾ ഓപ്പറേഷൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് 10 December ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. അവിടെ സർജറി നടന്നു. സർജറി കഴിഞ്ഞ് റേഡിയേഷനും കഴിഞ്ഞ് അവർ പറഞ്ഞു, നമുക്കിനി അടുത്തത് കീമോതെറാപ്പിയാണ്, നമുക്ക് കീമോയ്ക്ക് വരണമെന്ന് പറഞ്ഞു. ആ സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും UTI വന്നു. അതിൽ മിക്കവാറും ബ്ലഡ് തന്നെയായിരുന്നു യൂറിൻ പാസ് ചെയ്തിരുന്നത്. അതുപോലെ വേദനയും ഭയങ്കര പ്രയാസമായിരുന്നു.
രോഗം മാറി സുഖമായി കൊണ്ടിരിക്കുന്നു എന്ന് കരുതായ ഒരു ദിവസം പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങി. ആഹാരം കഴിക്കാൻ വയ്യാതെയാകുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഛർദ്ദിക്കുന്നു. ആഹാരത്തിൻ്റെ മണം കേട്ടാൽ ഛർദ്ദിൽ വരുന്നു. ഇതൊക്കെ അസഹനീയമായ രോഗലക്ഷണമാണ്. തീർച്ചയായും അവർ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം അവർക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ വളരെ വ്യക്തമായി അവരോട് പറയുകയും ചെയ്യുന്നു.
ഓപ്പറേഷൻ കഴിഞ്ഞ് കോവിഡ് മെഡിക്കൽ സെൻ്ററിൽ ഏകദേശം 2 weeks അവിടെ കിടന്നു. ആ സമയത്ത് വളരെയധികം വേദനയും ബുദ്ധിമുട്ടും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും വീട്ടിൽ വന്നപ്പോഴത്തേന് എനിക്ക് വീണ്ടും യൂറിൻ ഇൻഫെക്ഷനായി. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ആയപ്പോൾ വീണ്ടും ഞങ്ങൾ കോവിഡ് മെഡിക്കൽ സെൻറ്ററിൽ പോയി വീണ്ടും 1 week കിടന്നു. വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു 12 കീമോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ സാമ്പത്തികം അതിനെ അനുവദിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് കോവിഡ് മെഡിക്കൽ സെൻ്ററിൽ നിന്ന് എഴുതി മേടിച്ച് ഞങ്ങൾ തൃശ്ശൂരിലുള്ള അമല മെഡിക്കൽ കോളേജിലേക്ക് പോന്നു. അമല കോളേജിൽ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എനിക്ക് ഈ വ്യക്തിക്ക് ഞാൻ കീമോ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം എനിക്കും എൻ്റെ വൈഫിനും വളരെ വിഷമമുണ്ടായി. എന്താ കാരണമെന്ന് പുള്ളി എന്നെ നോക്കൂ ഒന്നും പക്ഷേ പറയില്ല. പിന്നെ എല്ലാ രോഗികളെയും ചികിത്സയ്ക്ക് ശേഷമാണ് എന്നെ ലാസ്റ്റ് വിളിച്ചത്. ലാസ്റ്റ് വിളിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്നെ പരിശോധിച്ചപ്പോൾ ബാക്കിൽ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് ബാക്ക് സൈഡിൽ ഇനിയും ഉണങ്ങാനുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഈ മുറിവ് ഉണക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ഡെയിലി പോയി ഈ മുറിവിന് വേണ്ടിയിട്ടുള്ള ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മുറിവ് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ അമല ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ജോസിനെ കണ്ട്. ജോസ് വീണ്ടും കുറേ നേരം എന്നെ നോക്കി പിന്നെയും അയാൾക്ക് എന്നെ സംശയമാണ് കീമോ തരുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എന്നെ വീണ്ടും അവർ പോയി ബെഡിൽ കിടക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും പരിശോധിച്ചപ്പോൾ മുറിയെല്ലാം ഉണങ്ങിയിട്ടുണ്ട്, ഓക്കെ നിങ്ങൾ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 8 കീമോ എടുത്തു. ഈ ഓരോ കീമോ എടുക്കുമ്പോഴും വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ചിരുന്നു. എനിക്ക് ആദ്യത്തെ ഈ മരുന്ന് ഇഞ്ചക്ഷൻ എൻ്റെ കയ്യിൽ കൂടെ കേട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഏകദേശം 2-3 minutes കഴിയുമ്പോൾ ഞാനങ്ങ് മയങ്ങും. പിന്നെ ഈ മരുന്നിൻ്റെ എല്ലാം കയറിയ ശേഷമാണ് പിന്നെ ഞാൻ ഉറക്കത്തിൽ എണീക്കുന്നത്. കീമോ എടുത്തതിന് ശേഷം 21 days വീണ്ടും ഈ ടാബ്ലറ്റ് കഴിക്കണം. അപ്പോൾ ഈ ടാബ്ലറ്റും ഈ കീമോ എടുത്തതിന് ശേഷമുള്ള ആ ക്ഷീണം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരുന്നു. കീമോ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു.
കീമോതെറപ്പിയാണോ ഏറ്റവും ഫലം ചെയ്യുന്നത്, പ്രാർത്ഥനയാണോ ഏറ്റവും ഫലം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രാർത്ഥനയാണ്. കാരണം കീമോതെറപ്പി എടുക്കാൻ ആരോഗ്യമില്ലാത്തതായ ഒരു വ്യക്തിക്ക് കീമോതെറപ്പി എടുക്കുവാനുള്ളതായ ആരോഗ്യം ദൈവം നൽകുന്നു. തന്മൂലം രോഗസൗഖ്യമുണ്ടാകുന്നു. ഇത് പ്രാർത്ഥനയാലല്ലാതെ അസാധ്യമായ കാര്യമാണ്. ഡോക്ടർമാർക്ക് പോലും അത്ഭുതകരമാവണ്ണം ദൈവം അവിടെ ഇടപെടുന്നു.
വീട്ടിൽ വന്നു ഒരു ദിവസം പെട്ടെന്ന് ഭയങ്കര ഛർദി ഉണ്ടായി. കീമോയ്ക്ക് ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ വന്ന് ഫസ്റ്റ് കീമോയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ ഡോക്ടറെ കാണണം. ഡോക്ടർ എക്സാം ചെയ്തതിന് ശേഷം ഡോക്ടർ ഒരു ഡേറ്റ് തന്നു. ആ ഡേറ്റിൽ നിങ്ങൾ വരണം, ഞാൻ കീമോ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി തിരികെ ആ ഡേറ്റിൽ ഞങ്ങൾ വന്നു. വന്നു കഴിഞ്ഞ് കീമോ എനിക്ക് വേണ്ട സിഗ്നേച്ചറിന് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡിനെ നോക്കി ഡോക്ടർ ഫയലങ്ങ് ക്ലോസ് ചെയ്ത് മാറി അങ്ങിരുന്ന് അടുത്ത പേഷ്യൻറ്റിനെ വിളിച്ചു. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുകയാണ്. അടുത്ത പേഷ്യൻറ്റിനെ വിളിച്ച് അവർക്ക് കീമോസൈനിട്ട് കൊടുത്തു. ഞങ്ങൾ നിന്നിട്ട് ഇരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കീമോ തരില്ല, അത് റിസ്ക്കാണ്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയുന്നില്ല, എന്താണ് ഡോക്ടർ എന്ന് ചോദിച്ചു. അത് പുള്ളിക്കാരന് ഷുഗറുണ്ട്, ബി പി ഉണ്ട്, അതുകൊണ്ട് കീമോ തരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, സാരമില്ല സാറേ, ഞങ്ങളെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. പക്ഷെ ഞങ്ങളെ ഗൗനിക്കുന്നേ ഇല്ല ഡോക്ടർ. രണ്ട് മൂന്ന് പേഷ്യൻറ്റിനെ പറഞ്ഞു വിട്ടതിന് ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു, ആ നിങ്ങൾ പോയില്ല ഇതുവരെ?
രോഗം മൂർച്ഛിച്ച് നിൽക്കുന്നതായ സമയത്തും പ്രത്യാശയുടെ കിരണങ്ങൾ നൽകി ദൈവം ഓരോ കാര്യങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് അവരുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ചു കൊണ്ടുവരും. പല ജീവിത കാര്യങ്ങളിൽ അവർ വ്യാപൃതരാകാൻ ഇരിക്കുന്നതായ സമയത്ത് ദൈവം അവർക്ക് അത്ഭുതകരമായി സൗഖ്യവും സമാധാനവും നൽകുന്നതായിട്ട് കാണുവാൻ കൊണ്ടും സാധിക്കും. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം ഒരു നാളും കൈവിടുന്നതായ ദൈവമല്ല. ക്യാൻസർ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ പലപ്പോഴും സാധിക്കുന്നതല്ല. എന്നാൽ ഇവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ഡോക്ടർമാർ 6 മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതായ അവസ്ഥയിൽ നിന്ന് ഇന്നേക്ക് 4-5 വർഷം ജീവിച്ചിരിക്കുവാനും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുവാനുമുള്ളതായ ദൈവകൃപ നൽകി. തികച്ചും ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദൈവത്തിൻ്റെ മക്കളെ അവരുടെ കഷ്ടതയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക.
അപ്പോൾ ഒന്നും മിണ്ടിയില്ല. പിന്നെ വേഗം സാക്ഷൻ ചെയ്തു. ആ കീമോ, ഫസ്റ്റ് കീമോ എടുത്തു. എടുക്കാൻ പോകുന്ന ആൾ മുന്നേ എല്ലാ കീമോ 8 സൈക്കിളായിരുന്നു. എല്ലാ കീമോ എടുക്കുന്ന ആൾ മുന്നേ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഏറ്റവും ആദ്യം പ്രാർത്ഥനയാണ്, അതിന് ശേഷമാണ് കീമോ ഞാൻ അനുവദിക്കുകയുള്ളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, പിന്നെ കൂട്ടത്തിൽ ഒരാൾ വേണമെന്ന് അവിടെ കമ്പൾസറിയാണ്. ഒന്നല്ലേ ബ്രദർ, ബ്രദറാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ പാരൻസ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഹസ്ബൻഡിൻ്റെ മൂത്ത ബ്രദർ ഉണ്ടായിരുന്നു, നെൽസൺ ചേട്ടൻ, മൈ നെയ്ബർ മിസ്റ്റർ നെൽസൺ, ഹി കെയിം വിത്ത് അസ്. ആൻഡ് ഹീ പ്രേഡ്, ദ ഫസ്റ്റ് ഡേ ഹീ പ്രേഡ്. എന്നിട്ട് കീമോ സ്റ്റാർട്ട് ചെയ്തു. കീമോ കഴിഞ്ഞ് ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡോക്ടർ റൗണ്ട്സിന് വന്നു. റൗണ്ട്സിന് വന്ന് കൈയും കെട്ടി ഞങ്ങളെ, എൻ്റെ ഹസ്ബൻഡിനെ നോക്കി, അത് കഴിഞ്ഞ് എന്നെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് പുള്ളി സ്മൈൽ ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ പറഞ്ഞില്ല. അവർ വിചാരിച്ചത് ആ കീമോയുടെ കൂടെ എൻ്റെ ഹസ്ബൻഡ് നോ മോർ, അത്രയാണ്. അതുകൊണ്ടാണ് അവർ മടിച്ചത്. ഈ ബി പിയും ഷുഗറും ഉള്ളവർക്ക് കീമോ പോകുമ്പോൾ പലപ്പോഴും ഫെയിലാകാറുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, വളരെ സന്തോഷമെന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി. അങ്ങനെ 8 സൈക്കിൾ കീമോ ഞങ്ങൾ തീർത്തു. ഈച്ച് കീമോയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എൻ്റെ പേഴ്സണൽ പ്രെയറിൽ എനിക്ക് പെട്ടെന്ന് പ്രെയർ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, മരുന്ന് മാറിയിരിക്കുന്നു എന്നെൻ്റെ മനസ്സിലിങ്ങനെ കടന്നു വന്നു. മരുന്ന് മാറിയിരിക്കുന്നത് 2 ദിവസം കഴിഞ്ഞ കീമോയാണ്. എന്നിട്ട് ആ കീമോ ഡേറ്റിൽ ഞങ്ങൾ പോയി. ഇപ്പോഴും പ്രാർത്ഥനയുണ്ടെന്നു. അവിടെ കീമോ കുറിച്ച് തന്നു. ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ചു. ഡ്യൂട്ടി റൂമിൽ കൊണ്ടുപോയി കൊടുത്തു. ഡ്യൂട്ടി റൂം പോയി കൊടുത്ത് അവർ ഇത് ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, സിസ്റ്ററെ ഇതിലൊരു മരുന്ന് മാറിയിട്ടുണ്ട്, അതൊന്ന് മാറ്റിയെടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവം ഏറ്റവും വലിയവൻ, എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവമാണ്. ആ മരുന്ന് മാറി ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. അന്നത്തെ കീമോ കഴിഞ്ഞു. അങ്ങനെ ആ കീമോ 8 സൈക്കിൾ കീമോ കഴിഞ്ഞു. ഞങ്ങൾ തിരികെ വീട്ടിൽ വന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പം ഒരു ഛർദിലുണ്ടായി. ആ ഛർദിൽ മിക്കവാറും ഈവനിങ്ങിലാണ് ഉണ്ടാകുന്നത്. 2-3 ഡേയ്സ് ഉണ്ടായിരുന്നു അത്. അങ്ങനെ ഒരു ദിവസം തീരെ ക്ഷീണിതനായി കണ്ടപ്പം ഉടനെ ജൂബിലി ഹോസ്പിറ്റലിൽ എടുത്തിട്ട് പോയി. അവിടെ ചെന്ന് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റായി. അവർ മൂക്കിയുടെ ട്യൂബിട്ട് കുറേ ഡോട്ടെല്ലാം വലിച്ചെടുത്തു. വലിച്ചെടുത്തതിന് ശേഷം എക്സ്റേ എടുത്തു. എക്സ്റേ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇൻ്റെസ്റ്റൈൻ ഒട്ടിപ്പോയിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാതെ വന്നു, അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് മെഡിസിനിലൊന്നും തീരില്ല, നമുക്കിത് സർജറിയേ പറ്റുള്ളൂ. അങ്ങനെ അന്നത്തെ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കിടന്നു, തിരികെ വീട്ടിൽ പോന്നു. അവിടുന്ന് രണ്ട് മൂന്ന് നാലാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സെയിം ശർദിലുണ്ടായി. അങ്ങനെ ശർദിലുണ്ടായി, ഞങ്ങൾ അഡ്മിറ്റായി. അഡ്മിറ്റായി സെയിം പ്രൊസീജിയർ അവിടെ അവർ ചെയ്തു, മൂക്കിയുടെ ട്യൂബ് ഇട്ടു, അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ശരി, ഈ ട്യൂബിക്കിടെ ഡേർട്ട് വരികയാണെങ്കിൽ നമുക്ക് സർജറി ഒഴിവാക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നൊന്ന്. ഞങ്ങൾ അഡ്മിറ്റായി. രാത്രി 10 മണി വരെ ഒന്നും ഒരു ഡ്രോപ്പ് പോലും വന്നിട്ടില്ല കുപ്പിക്കകത്ത്. ആ സമയത്ത് ഞാനും ഹസ്ബൻഡും മാത്രമായിരുന്നു റൂമിനകത്ത്. ഈ സന്ദർഭങ്ങളിലൊക്കെയും ദൈവം പലപ്പോഴും ഈ വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അന്ന് ആ റൂമിലിരുന്നപ്പോഴും ഞാൻ പ്രാർത്ഥനയ്ക്ക്, അഡ്മിറ്റാണേലും ഞാൻ പ്രാർത്ഥന റൂമിൽ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ബൈബിൾ എടുത്ത് നിവർത്തി എനിക്ക് കിട്ടിയത് ഐസയ ചാപ്റ്റർ 43 ആണ്. അത് വായിച്ച് ഒരു 4-5 വാക്യം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്തിനു വിഷമിച്ചോ, അതിൻ്റെ ഉത്തരം അവളുടെ ഉണ്ടായിരുന്നു. എനിക്ക് സമാധാനമായി. ഉടനെ തന്നെ അവിടെ നിന്ന് ഞാൻ മിസ്സസ് സെൽവമണി, മിസ്സസ് സുഷമ ജോസഫ്, അവർ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്, അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെ വായിച്ച് പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞ് യു വോണ്ട് ബിലീവ് എത്രമാത്രം ഡേർട്ട് അത് ഇവിടെ വന്നു. 300 ml കളക്ട് ചെയ്തു ആ ടൈമിൽ. ആ ബോട്ടിലിൽ 300 ml ഡേർട്ട് കളക്ട് ചെയ്തു. അങ്ങനെ ഡോക്ടർ വന്നു. ആ പ്രാവശ്യവും ഡോക്ടർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. വീണ്ടും അഡ്മിറ്റായി. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇത് സർജറിയേ ഉള്ളൂ, മറ്റൊന്നിന് ഇതില്ല, സോൾവ് ഇല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മകളുടെ കല്യാണം വരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരി, എന്നാൽ കല്യാണം കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് സർജറി നടത്താം എന്ന് പറഞ്ഞു. May 17 അവളുടെ കല്യാണമായിരുന്നു. 20-21 സർജറി നടത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ സർജറി വേണ്ടാന്ന് വെച്ചു. ഈ വിഷയം ഞങ്ങൾ പ്രാർത്ഥനയിൽ വെച്ചു. എല്ലാ ഗ്രൂപ്പും മേ ബി അറൗണ്ട് കേരളയുടെ സൗത്ത് ടു നോർത്ത്, ഞങ്ങളറിയുന്നവരും അറിയാത്തവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ സമയങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മീറ്റിങ്ങിലൊക്കെ ഓരോരുത്തരെ കാണുമ്പോൾ പറയും, ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അങ്കിൾ എങ്ങനെയുണ്ട്? അന്നേരം ഉത്തരം പറയുമായിരുന്നു, ഞാൻ അങ്കിൾ സുഖമായിരിക്കുന്നു, ഇപ്പോൾ വലിയ പ്രശ്നമില്ല, ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതായിട്ടുള്ളൊരു ദൈവം നമുക്കുണ്ട് എന്ന് എൻ്റെയും എൻ്റെ കുടുംബജീവിതത്തിലും തെളിയിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവത്തോട് കൂടുതൽ അടുത്ത് വരിക, ദൈവത്തോട് യാചിക്കുക, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അത് ഷുവറാണ്, തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സാമ്പത്തികമായിട്ടും ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ട സമയങ്ങളുണ്ട്. ഏലിയാവിന് ദൈവം കാക്ക മുഖാന്തരം അപ്പം കൊടുത്തു. ഞങ്ങളറിയാത്തവർ ഞങ്ങൾക്ക് എന്താവശ്യം വരുന്നു എന്ന് കാണുമ്പോഴേക്കും ആ ദൈവം അവിടെ ആളെ അയച്ചിരിക്കും. ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ഉത്തരം തരും.
സഭാവിശ്വാസികളുടെയും എന്നെ അറിയുന്ന വ്യക്തികളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വളരെയധികം സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ മോഷൻ വളരെ തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. സഭാവിശ്വാസികളെ എന്നെ അറിയുന്നതിനോടെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വളരെയധികം സുഖം പ്രാപിച്ചിരിക്കുന്നത്.
ജോസഫ് സാറിനെ ഞങ്ങളിപ്പോൾ കാണുമ്പോൾ ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. കാരണം ദൈവം അനേക മക്കളുടെ പ്രാർത്ഥന കേൾക്കുകയും അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്നും അനേകരെ ഇത്തരത്തിൽ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കുവാനും സമാധാനപ്പെടുത്തുവാനും നമ്മുടെ ദൈവത്തിന് സാധിക്കും. നാം ഇത്തരത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പറയുകയാണ് എങ്കിൽ തീർച്ചയായും ദൈവം ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മയും ആശ്വസിപ്പിക്കും.